സുന്ദരന്മാരുടെയും വിരൂപന്മാരുടെയും ലോകം. രചന, ശബ്ദം, തോമസ്. ഒരാൾ നദിക്കരയിലിരിക്കുകയാണ്. ഒരു ചെറിയ തണലിലിരുന്ന് നദിയിലെ ഓളങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു. ശാന്തമായ നദിക്കര, ഏതൊക്കെയോ പക്ഷികൾ ചിലയ്ക്കുന്നതൊഴിച്ചാൽ തികച്ചും ശാന്തം. നദിയുടെ മറ്റേക്കരയ്ക്ക് മുകളിലൂടെ പോകുന്ന റോഡിലൂടെ വല്ലപ്പോഴും ഒന്നോ രണ്ടോ വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു. അവന്റെ ദൃഷ്ടി നദിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു തടിക്കഷ്ണത്തിലായിരുന്നു. ആ തടിക്കഷ്ണത്തിൽ തട്ടി ജലം ഒരു പ്രത്യേക രീതിയിൽ ഒഴുകി. അവിടെ ഇരിക്കുന്നയാളുടെ സമീപത്തായി ഒരു ബാഗും അതിനു മുകളിൽ ഒരു കണ്ണാടിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് അവൻ. 22 വയസ്സോളം പ്രായം തോന്നിക്കും. കുറച്ചുനേരം അനങ്ങാതിരുന്ന ശേഷം അവൻ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് കൂടി പുറത്തെടുത്ത് ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ചു. അവൻ പോക്കറ്റിൽ എന്തിനോ വേണ്ടി തിരഞ്ഞു. പോക്കറ്റിൽ നിന്നും ഒരു ലൈറ്റർ എടുത്ത് ആ സിഗരറ്റ് കത്തിച്ച് വലി ആരംഭിച്ചു. വീണ്ടും അവന്റെ കണ്ണ് ആ തടിക്കഷ്ണത്തിലും അതിനെ ചുറ്റി ഒഴുകുന്ന ജലതരംഗങ്ങളിലും ഉടക്കി നിന്നു. ഈ പറയുന്ന നദി ഞാൻ ബിരുദത്തിന് പഠിച്ച കോളേജിന് പുറകുവശത്താണ്. 3 വർഷത്തെ മടുപ്പിക്കുന്ന ആ കോളേജ് ജീവിതത്തിന് ശേഷം ഞാൻ കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോയി. ഇടയ്ക്ക് അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ കോളേജും പരിസരവും കാണാൻ ഇറങ്ങിയതാണ്. കോളേജ് കാലത്തെ ഒരു സ്ഥിരം സന്ദർശന സ്ഥലമായിരുന്നു ആ നദിക്കര. 2 വർഷം കൊണ്ട് ആ നദിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് എനിക്കറിയണമായിരുന്നു. അങ്ങനെ നദിയിലേക്ക് നോക്കി പഴയ ഓർമ്മകൾ ചികഞ്ഞെടുക്കുമ്പോഴാണ് ഈ പറയുന്ന യുവാവിനെ ഞാൻ കാണുന്നത്. അവൻ ആ സിഗരറ്റ് തീർന്നതിനു ശേഷവും ആ ഇരിപ്പ് തുടർന്നു. അവൻ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കുന്നതേയില്ല. എന്തിനെക്കുറിച്ചും അമിതമായി ആലോചിക്കുന്ന എന്റെ മനസ്സിൽ അവനെക്കുറിച്ച് നിറയെ ചോദ്യങ്ങൾ ഉയർന്നു. അവൻ വീണ്ടും ആ സിഗരറ്റ് കൂടി കയ്യിലെടുത്തു. ഒരു സിഗരറ്റ് കൂടി കത്തിച്ചു വലിച്ചുകൊണ്ട് ആ കൂടിന് പുറത്തെഴുതിയതൊക്കെ സസൂക്ഷ്മം വായിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് അവൻ ആ കൂട് കീറി നദിയിലെറിഞ്ഞു. അവൻ വലി തുടർന്നു. അപ്പോൾ മറുകരയിലെ കുളിക്കടവിൽ ഒരു 35-40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ കുളിക്കാൻ വന്നു. ആ സ്ത്രീ ഞങ്ങളെ രണ്ടുപേരെയും ഒന്ന് നോക്കി. ഇവനിതൊന്നും അറിയുന്നില്ല. അവനിപ്പോഴും നദിയിലെ ഓളങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പുറകിൽ കുറച്ചു മാറി ഞാൻ നിൽക്കുന്നത് പോലും അവൻ അറിയില്ല. അപ്പോഴാണ് മറുകരയിലെ ചേച്ചിയെ അവൻ കാണുന്നത്. ആ ചേച്ചിയെ അതൃപ്തിപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ച് അവനെ ഒന്നുകൂടി നോക്കിയിട്ട് ഞാൻ നടന്നകന്നു. നദിയുടെ സമീപത്തുകൂടിയുള്ള ആ വഴിയിലൂടെ നടക്കുമ്പോൾ എന്റെ മനസ്സു നിറയെ അവിടെ ഇരുന്ന യുവാവിന്റെ ചിന്തകളായിരുന്നു. അവന് എന്റെ മുഖച്ഛായ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. അവനോടൊന്ന് സംസാരിക്കണമായിരുന്നോ? വേണ്ട, സംസാരിക്കാതിരുന്ന് നന്നായി. ആളും തരവും നോക്കാതെ ആളുകളുമായി സംസാരിക്കുന്നത് എന്റെ ഒരു വലിയ ന്യൂനതയാണ്. അത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് മിണ്ടാതിരുന്നത് നന്നായി എന്ന് ഞാൻ മനസ്സാലെ ആശ്വസിച്ചു. പക്ഷേ എന്റെ മുഖച്ഛായുള്ള അവന് എന്താണ് ഇത്ര ദുഃഖം? അവൻ സന്തോഷവാനല്ല എന്ന് അവന്റെ മുഖം പറയുന്നു. ചിലപ്പോ വല്ല ചെറിയ കാര്യമായിരിക്കും. എന്നാലും നടന്ന് നടന്ന് ഞാൻ മെയിൻ റോഡിലെത്തി. അപ്പോൾ കോളേജ് വിട്ട സമയമായിരുന്നു. അവിടെ ബസ് കാത്തു നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ കണ്ടപ്പോൾ നദിക്കരയിലെ യുവാവിനെ ഞാൻ മറന്നു. അവിടെയുള്ള ഒരു ചായക്കടയിൽ കയറി ഒരു കാപ്പിയും കുടിച്ചു. അവിടെ നല്ല വണ്ണമുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ എല്ലാവരോടും വലിയ വായിൽ സംസാരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ അടുത്ത മാസം തന്നെ പോകും. എന്നാലും പറയാതിരിക്കാൻ വയ്യ, എല്ലാം ദൈവത്തിന്റെ കടാക്ഷം. ഇങ്ങനെയൊക്കെ നിർത്താതെ സംസാരിച്ചുകൊണ്ട് ഒരു 26 വയസ്സ് തോന്നിക്കുന്ന അവൻ എല്ലാവർക്കും ചെറുകടി വിതരണം ചെയ്യുകയും എല്ലാവർക്കും ചായ വാങ്ങിക്കൊടുക്കുകയുമാണ്. എന്തോ ജോലി കിട്ടിയതിന് സുഹൃത്തുക്കൾക്ക് ചെലവ് ചെയ്യുകയാണ്. ഇതുപോലൊരവസരം എനിക്കെപ്പോൾ വരുമെന്ന് മനസ്സാലെ ദുഃഖിച്ച് ഞാൻ ചായക്കടയിൽ നിന്ന് ഇറങ്ങി. ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാൻ തീരുമാനിച്ച് ഞാൻ നടക്കുമ്പോൾ എന്റെ ഏകാഗ്രത എന്നത്തെയും പോലെ വഴിയരികിലെ പെൺകുട്ടികൾ കവർന്നെടുത്തു. എന്റെ ചിന്തകളിൽ പ്രധാനമായും 3 വ്യക്തികളായിരുന്നു: നദിക്കരയിലെ യുവാവ്, ചായക്കടയിൽ കണ്ട യുവാവ്, പിന്നെ ഞാനും. സങ്കടം, സന്തോഷം, പിന്നെ ഒന്നുമല്ലാത്ത അവസ്ഥ. ഒരാൾ ചിരിക്കുമ്പോൾ അയാളെ കാണാൻ എന്തു രസമാണ്! ഒരാൾ ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾ നമ്മുടെ ഉള്ളിലും ഒരു സന്തോഷം ജനിപ്പിക്കുന്നു. അപ്പോൾ അയാളുടെ സൗന്ദര്യം കൂടി നിൽക്കുന്നതായി നമുക്ക് തോന്നും. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ ചായക്കടയിൽ കണ്ട യുവാവ് അതീവ സുന്ദരനാണ്. ഞാൻ ചായക്കടയിൽ കയറിയപ്പോൾ മുതൽ അയാൾ പല്ലുകാട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നദിക്കരയിലെ യുവാവ് ഒരു വിരൂപനാണ്, എന്റെ മുഖച്ഛായ ഉണ്ടെങ്കിൽ പോലും. ബസ് സ്റ്റാൻഡിൽ ചെന്ന് 4:40 ബസ് പോയോ എന്ന് അന്വേഷിച്ചു. ആ ബസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ ഇറങ്ങാം. ആ ബസ് പോയിട്ടില്ല എന്നും അത് 10 മിനിറ്റെങ്കിലും വൈകുമെന്നും അവിടെ ഇരുന്ന ആൾ പറഞ്ഞു. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് കാത്തു നിൽക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ സ്റ്റാൻഡിനുള്ളിലെ ഒരു സീറ്റിൽ ഇരിപ്പുറപ്പിച്ചു. ചുറ്റും പെൺകുട്ടികൾക്കായി കണ്ണോടിച്ചു. ഇന്ന് പെൺകുട്ടികൾ കുറവാണ്, പക്ഷേ 10 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അവിടെ നിന്ന പെൺകുട്ടികളിൽ ഒന്നിനെ എനിക്ക് നന്നേ പിടിച്ചു. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് അവളുടെ കുറച്ചകലെയായി നിന്നുകൊണ്ട് അവളെ നോക്കാൻ തുടങ്ങി. എന്റെ നോട്ടം ഒട്ടും ശരിയല്ല എന്ന് എന്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. അതുകൊണ്ടാണോ എന്തോ, ഒരു തവണ എന്നെ നോക്കി ആ പെൺകുട്ടി പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. ഞാൻ ശരിക്കും വിരൂപനായിപ്പോയി. എനിക്ക് പോകേണ്ട ബസ് വന്നപ്പോൾ ഞാൻ അതിൽ കയറി. ഭാഗ്യത്തിന് ഇരിക്കാൻ സീറ്റും കിട്ടി. നല്ല ക്ഷീണം തോന്നിയത് കൊണ്ടാവാം കുറച്ചു കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി. എന്നെ പരിചയമുള്ള കണ്ടക്ടർ എന്റെ സ്റ്റോപ്പ് ആയപ്പോൾ എന്നെ വിളിച്ചുണർത്തി. ഒരു ചിരിയിലൂടെ നന്ദി അറിയിച്ച് ഞാൻ ഇറങ്ങി. ഇന്ന് കുറച്ചധികം നടന്നതുകൊണ്ടാവാം നല്ല ക്ഷീണം തോന്നി. അതുകൊണ്ട് നേരത്തെ അത്താഴം കഴിച്ച് കയറി കിടന്നു. വീണ്ടും ചിന്തകളിൽ മൂന്നുപേർ നിറഞ്ഞു നിന്നു. അതീവ സുന്ദരൻ, വിരൂപൻ, പിന്നെ ഞാനും. അതീവ സുന്ദരൻ ഇപ്പോൾ സന്തോഷവാനാണ്. അതുകൊണ്ടാണല്ലോ അവൻ സുന്ദരനായത്. അവന്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ നിറയെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ അവൻ സന്തോഷവാനാണ്. അവനെന്തോ ജോലി ലഭിച്ചിരിക്കുന്നു. നന്നായി പഠിച്ചതുകൊണ്ടാവാം അവന് ജോലി ലഭിച്ചത്. എളുപ്പത്തിൽ കിട്ടിയ ഒന്നല്ല ഇത് എന്ന് അവന്റെ ചിരിയിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും അവൻ സന്തോഷവാനാണ്. പക്ഷെ ആരറിഞ്ഞു, ചിലപ്പോൾ ഈ നിമിഷം അവൻ കരയുകയായിരിക്കാം. വിരൂപൻ ഇപ്പോൾ ദുഃഖിതനാണ്. ജീവിതത്തിൽ വളരെയധികം സന്തോഷിച്ചിട്ടുള്ളവനാകാം അവൻ. പക്ഷേ ഇപ്പോൾ അവൻ ദുഃഖിതനാണ്. എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. ചിലപ്പോൾ പഠനത്തിലുള്ള പരാജയമാകാം, ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളാവാം, ചിലപ്പോൾ പെൺവിഷയമാകാം, ചിലപ്പോൾ സുഹൃത്തുക്കളുമായുള്ള വഴക്കാകാം. എന്താണ് കാരണമെന്ന് ഒരു തിട്ടവുമില്ല. എങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ അവൻ ദുഃഖിതനാണ്. എന്നാലും സിഗരറ്റും മദ്യവുമൊക്കെയാണോ ദുഃഖം മാറുന്ന മരുന്നുകൾ? എന്തുകൊണ്ടാണ് എല്ലാവരും ദുഃഖം വരുമ്പോൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നത്? ഈ ദുഃഖം ഒഴിവാക്കാൻ ഒരിക്കൽ അവന്റെ മുന്നിൽ പല മാർഗങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. ഭൂതകാലത്തിൽ അശ്രദ്ധമായി ചെയ്ത എന്തോ ഒന്ന് അവനെ ഈ അവസ്ഥയിലെത്തിച്ചു. ദുഃഖം എന്തുതന്നെയായാലും അത് ഒഴിവാക്കാൻ അതിൻ്റെതായ ഒരു പോംവഴിയും കാണും. അവൻ എന്തുകൊണ്ട് ആ മാർഗം കണ്ടുപിടിച്ച് ദുഃഖം മാറ്റിക്കൂടാ? ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഒന്നു മാത്രം എനിക്കറിയാം, എന്തൊക്കെയാണെങ്കിലും അവൻ ദുഃഖിതനാണ്. പക്ഷെ ആരറിഞ്ഞു, ചിലപ്പോൾ ഈ നിമിഷം അവൻ സന്തോഷിക്കുകയായിരിക്കും. ജീവിതം ഓരോ നിമിഷവും മാറുകയല്ലേ. ചില നേരങ്ങളിൽ ഇവയെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്വന്തം ജീവിതത്തെ ഒരു വിഡ്ഢിയെപ്പോലെ നോക്കി നിൽക്കേണ്ടി വരും. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഞാൻ സന്തോഷവാനായിരുന്നു. അതും കാരണം അറിയാത്തൊരു സന്തോഷം. എന്നാൽ ഇപ്പോഴോ ഒരു തണുത്ത അവസ്ഥയാണ് എനിക്ക്. ചിലപ്പോൾ യാത്രാക്ഷീണം കൊണ്ടാവാം, ചിലപ്പോൾ അമിതമായി ചിന്തിക്കുന്നത് കൊണ്ടാവാം. നമ്മുടെ അവസ്ഥകളുമായി പൊരുത്തപ്പെടുകയല്ലാതെ മാർഗമില്ല. ബിരുദം കഴിഞ്ഞ് 2 വർഷമായി എങ്കിലും ജോലിയുടെ ഒരു മണം പോലും കിട്ടുന്നില്ല. ഇപ്പോഴും ദിവസ ചെലവുകൾക്കായി വീട്ടുകാരുടെ മുന്നിൽ കൈനീട്ടണം. എന്റെ സുഹൃത്തുക്കളെല്ലാവരും തന്നെ നല്ല ജോലിസ്ഥാനങ്ങളിൽ കയറിയിരിക്കുന്നു. ഇവയെല്ലാമാണ് എന്നെ വിരൂപനാക്കുന്നത്. എന്തായാലും ഞാൻ ദുഃഖാവസ്ഥകളിൽ സിഗരറ്റിനെയും മദ്യത്തിനെയും ആശ്രയിക്കുന്നില്ലല്ലോ എന്നോർത്ത് ആശ്വസിച്ചു, അഭിമാനിച്ചു. എനിക്കൊരിക്കൽ നല്ലൊരു ജീവിതം ഉണ്ടാകും, അതുറപ്പാണ്. ഇപ്പോൾ ഞാൻ അതീവ സുന്ദരനെയും വിരൂപനെയും മറന്നിരിക്കുന്നു. ഞാൻ എന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. രാവിലെ ഒരു ജീപ്പിന്റെ ശബ്ദം കേട്ടാണ് എണീറ്റത്. സമയം 8 മണിയായിരിക്കുന്നു. ഈയിടെയായി ഉറക്കം കൂടുന്നുണ്ട്. അവധിക്ക് വീട്ടിൽ വന്നതായതുകൊണ്ട് എത്ര താമസിച്ചാലും ആരും വിളിച്ചുണർത്തില്ല. ആ ജീപ്പ് വഴിതെറ്റി വന്നതാണത്രേ. ശരിയായ വഴിയും ചോദിച്ച് മുറ്റത്തു നിന്നും നീങ്ങുന്ന ജീപ്പ് നോക്കി നിന്നു ഞാൻ. വീണ്ടും പല പല ചിന്തകൾ വരുന്നു. ജീവിതത്തെ ഈ ജീപ്പിനോടും ഡ്രൈവറെ നമ്മളോടും ഉപമിക്കാം എന്നൊക്കെയുള്ള ചിന്തകളുമായി ഞാൻ കാട് കയറാൻ തുടങ്ങി. അപ്പോഴാണ് ഓർത്തത്, ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ രാവിലെ തന്നെ കാണാൻ പോകേണ്ടതാണ്. അവൻ വൈദികനാകാൻ പഠിക്കുകയാണ്. രാവിലെ പോയാലേ അവനെ കാണാൻ കഴിയൂ. അവനെ കാണുമ്പോൾ ചോദിക്കാൻ അവനെക്കുറിച്ചും പിന്നെ ഈ ജീവിതത്തെക്കുറിച്ചും 100 ചോദ്യങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. പല്ലും തേച്ച് കുളിയും കഴിഞ്ഞ് കാപ്പി കുടിക്കാനിരുന്നു. ടി വി കണ്ട് കഴിച്ചതുകൊണ്ട് എന്താണ് കഴിക്കുന്നത്, എന്തളവ് കഴിക്കുന്നു എന്നൊന്നും ഒരു ബോധവുമില്ലായിരുന്നു. കാപ്പിക്ക് ശേഷം ടി വി ഓഫാക്കി പത്രമെടുത്തു. ഇനിയും 20 മിനിറ്റ് കൂടിയുണ്ട് ബസ്സിന്. അതുകൊണ്ട് പത്രം വായന ആരംഭിച്ചു. പൊതുവെ ഞാൻ പത്രമൊന്നും അധികം വായിക്കാറില്ല. വെറുതെ തലക്കെട്ടുകളും ചിത്രങ്ങളും ഓടിച്ചു നോക്കും. അതാണ് എൻ്റെ പത്രം വായന. വായന തുടങ്ങിയതും എൻ്റെ വൈദിക സുഹൃത്തിൻ്റെ ഫോൺ വന്നു. ഇന്നലെ ഞാൻ അവനെ കാണാൻ പോയിരുന്നു, പക്ഷേ കാണാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ വന്നാൽ കാണാൻ പറ്റുമെന്ന് അവിടുത്തെ സുപ്പീരിയർ ഫാദർ പറഞ്ഞിരുന്നു. അങ്ങോട്ടാണ് ഞാനിപ്പോൾ തയ്യാറായി നിൽക്കുന്നത്. ഇന്നലെ എൻ്റെ സമയം കളഞ്ഞതിന് ക്ഷമ പറയാൻ വിളിച്ചതാണ് കക്ഷി. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് പൊതുവെ ഇത്തരം ഫോർമാലിറ്റീസ് ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഇല്ലാത്തതാണ്. ഒരു ചിരിയിലൂടെ ഞാൻ മറുപടി പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തുമെന്നും അറിയിച്ചു. അവൻ എന്നെ സ്വാഗതം ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. ബസ്സിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. വലിയ തിരക്കില്ലാത്തതിനാൽ സുഖമായി നിൽക്കാൻ പറ്റി. ഇന്നലെ കയറിയ അതേ ബസ് ഇന്നലെ പോയ അതേ സ്ഥലത്തേക്ക് പോകുന്നു. വീണ്ടും പല പല ചിന്തകൾ മനസ്സിൽ നിറഞ്ഞു. എന്തു നല്ല മനുഷ്യരാണ് ഞാൻ ഇന്നലെ സെമിനാരിയിൽ കണ്ടത്. ഒരു പരിചയമില്ലാത്ത എന്നോട് അവിടെയുള്ളവർ എന്തു സൗഹൃദത്തിലാണ് പെരുമാറിയത്. എന്റെ സുഹൃത്ത് ഭാഗ്യവാൻ തന്നെ. സുപ്പീരിയർ ഫാദർ എന്നോടൊരു സഹോദരനെ പോലെയാണ് പെരുമാറിയത്. ഇന്നലെ എന്റെ സുഹൃത്തിനെ കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ കോളേജ് കാണാൻ പോയത്. അങ്ങനെ ആ അധിക സമയത്തെ പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റിയതിൽ എനിക്ക് സ്വയം അഭിമാനം തോന്നി. എന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ടൗൺ അടുക്കാറായപ്പോൾ ബസ് ട്രാഫിക് ജാമിൽപ്പെട്ട് ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. എന്തോ മീറ്റിംഗാണ്. ഗതാഗതം മൊത്തം അവതാളത്തിലായി. ഞാനൊന്നും ചോദിക്കാതെ തന്നെ അടുത്തു നിന്നയാൾ വാചാലനായി. അത് IAS കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് സ്വീകരണം നൽകുകയാണത്രേ. വലിയ അഭിമാനത്തോടു കൂടിയാണ് സംസാരം. IAS കിട്ടിയ ആളുടെ പേരും ബയോഡേറ്റയും എല്ലാം പറഞ്ഞു തന്നു ആ സഹയാത്രികൻ. ഞാൻ ചിരിച്ചുകൊണ്ട് എല്ലാം കേട്ടു. എന്നിട്ട് കുനിഞ്ഞ് ആ യോഗസ്ഥലത്തേക്കൊന്ന് നോക്കി. ഇത്തിരി വിപുലമായ പരിപാടി തന്നെയാണെന്ന് തോന്നുന്നു. ആ ട്രാഫിക് ജാമിനെയും മറികടന്ന് ബസ് മുന്നോട്ട് നീങ്ങി. അപ്പോൾ ആ സഹയാത്രികൻ എന്നെ വിട്ട് മറ്റൊരാളുമായി സംസാരം തുടങ്ങി. ചിലപ്പോൾ മാനസികമായ ചെറിയ തകരാർ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ IAS നേട്ടത്തിൽ അമിതമായി സന്തോഷിക്കുന്ന ഒരാൾ, രണ്ടാണെങ്കിലും ഇത്തിരി കടുപ്പം തന്നെ. ഞാൻ ബസ്സിൽ നിന്നും ഇറങ്ങി. കോളേജിന്റെ സ്റ്റോപ്പിൽ തന്നെയാണ് ഇറങ്ങേണ്ടത്. കുറച്ചു നടന്നാൽ സെമിനാരിയായി. ഞാൻ സെമിനാരിയിലെത്തി. എന്നെ കണ്ടത് ഇഷ്ടപ്പെടാത്തതുപോലെ ഒരു വൈദികൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ ആവശ്യം അറിയിച്ചു. എന്നോട് ഇരിക്കാൻ പറഞ്ഞ് ആ വൈദികൻ അകത്തേക്ക് പോയി. അതിലെ നടന്നുപോകുന്ന ആരുടെ മുഖത്തും സന്തോഷമില്ല. ഒരുതരം ദേഷ്യഭാവമാണ് എല്ലാവർക്കും. ഇന്നലെ കണ്ട സൗഹൃദഭാവം ആരിലും കാണുന്നില്ല. ഇതെന്തു ലോകം! എനിക്ക് വഴിതെറ്റിയോ എന്ന് വരെ തോന്നി. അപ്പോൾ ഇന്നലെ കണ്ട ഒരു വൈദിക സുഹൃത്ത് എന്റെ അടുത്തു വന്ന് കൈ തന്നു, ചിരിച്ചു. കാത്തിരിക്കാൻ ആവശ്യപ്പെട്ട് അകത്തേക്ക് പോയി. ആ ചിരി എന്നെ ആശ്വസിപ്പിച്ചു. മറ്റുള്ളവരുടെ ഗൗരവഭാവം കാണാതിരിക്കാൻ ഞാൻ അടുത്തിരുന്ന് പത്രം തുറന്നു പിടിച്ച് ചുമ്മാ അതിൽ നോക്കിയിരുന്നു. പെട്ടെന്ന് ഒരു പരിചയമുഖം കണ്ണിൽപ്പെട്ടു. അതെ, ഇന്നലെ ചായക്കടയിൽ കണ്ട അതീവ സുന്ദരൻ തന്നെ. IAS കിട്ടിയിരിക്കുന്നു. ഇന്ന് ടൗണിൽ സ്വീകരണം. അപ്പോഴാണ് ഓർത്തത് ഇന്നലെ ചായക്കടയിൽ നിന്ന് ചിരിച്ച് വാതോരാതെ സംസാരിച്ച ആ മിടുക്കനുള്ള സ്വീകരണ സ്ഥലമാണ് ഞാൻ വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് കണ്ടത്. എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. അവൻ എന്നത് അദ്ദേഹമായി. ഒരു VIP പോലെ ഫീൽ ചെയ്തു അദ്ദേഹത്തെ. ഈ IASകാരനെ ഞാൻ ഇന്നലെ നേരിട്ട് കണ്ടുവെന്ന് എന്റെ സുഹൃത്തിനോട് പറയാൻ തിടുക്കമായി. ഞാൻ ധൃതിയിൽ പത്രത്താളുകൾ മറിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അകത്തേക്ക് എത്തി നോക്കി. അവൻ എന്തെടുക്കുകയാണോ? എന്താണ് അവൻ താമസിക്കുന്നത്? ഞാൻ വീണ്ടും പത്രം വായന തുടർന്നു. ഞാൻ ചത്തപത്രം ഒന്ന് നോക്കി. എന്റെ ഒരു സുഹൃത്ത് മരണവാർത്തയുള്ള പേജിനെ ചത്തപത്രം എന്നാണ് വിളിക്കുന്നത്. അതാ അടുത്ത പേജിൽ മറ്റൊരു പരിചയമുഖം. വാർത്ത കണ്ട് ഞാൻ ഞെട്ടി. വിദ്യാർത്ഥി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. അതെ, ഇത് അവനാണ്, വിരൂപൻ. വാർത്ത വേഗത്തിൽ വായിച്ചു നോക്കി. ഞാൻ ഇന്നലെ അവനെ കണ്ട അതേ സ്ഥലത്തു തന്നെയാണ് അവന്റെ ശവശരീരം കിടന്നിരുന്നത്. ഞാൻ പത്രം വലിച്ചെറിഞ്ഞ് നദിക്കരയിലേക്ക് ഓടി. അവനോട് എന്തോ ഒരു സ്നേഹം തോന്നിയിരുന്നു. ഷോ, അവൻ ആത്മഹത്യ ചെയ്തു. എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ കിതച്ചുകൊണ്ട് ഓടുമ്പോൾ ചിന്തിച്ചു. നദിക്കരയിലെത്തിയപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ച് വീഴാറായിരുന്നു. ഒന്ന് രണ്ടു പേർ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ഇന്നലെ കണ്ട സ്ഥലത്തേക്ക് ചെന്നു. ആ സ്ഥലവും ആ നദിയും ആ തടിക്കഷ്ണവും ഒക്കെ കണ്ടപ്പോൾ എന്റെ കണ്ണു നിറഞ്ഞുപോയി. തടുക്കാനാവാതെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. ഇന്നലെ അവിടെ ഇരുന്നവൻ ഇപ്പോൾ ഇല്ല. അവൻ ജീവിച്ചിരിപ്പില്ല. അവൻ എന്റെ മുഖച്ഛായയായിരുന്നു. ചിലപ്പോൾ എനിക്കവനെ സഹായിക്കാൻ കഴിയുമായിരുന്നു. ഇതെല്ലാം ഓർത്തപ്പോൾ ഞാൻ ആ നദിക്കരയിൽ മുട്ടിൽ വീണു. ആളുകൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് കണ്ണുനീരനെ അടക്കിപ്പിടിച്ചു. പിന്നെ കുറെ നേരം ഞാൻ അവനിരുന്ന സ്ഥലം നോക്കി നിന്നു. അവന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. ആ ചേച്ചി കുളിക്കാൻ വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ചുപോയത്. ആ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അവനെ ഒരുപക്ഷെ സഹായിക്കാമായിരുന്നു. അങ്ങനെ ചിന്തിച്ച് നിറ കണ്ണുകളോടെ ഒരു കല്ലെടുത്ത് മറുകരയിൽ ചേച്ചി കുളിക്കാൻ നിന്ന സ്ഥലത്തേക്ക് ദേഷ്യത്തോടെ എറിഞ്ഞു.